അധ്യായം 21. അവൻ പോരാടി ഭയത്തിനും സംശയത്തിനുമെതിരെ. 1 മുതൽ 3 വരെയുള്ള ഖണ്ഡികകൾ. ചോദ്യം: സംഭവബഹുലമായ ആ ദിവസം പത്രോസ് സാക്ഷ്യം വഹിച്ചത് എന്തിനൊക്കെ? അവന്റെ രാത്രിയാത്ര എങ്ങനെയായിരുന്നു? പത്രോസ് ആഞ്ഞു തുഴയുകയാണ്. രാവേറെ ചെന്നിരിക്കുന്നു. കിഴക്കൻ ചക്രവാളത്തിൽ ഒരു മങ്ങിയ പ്രഭ കാണുന്നുണ്ടോ? നേരം വെളുക്കുകയാണോ? പുറം കഴച്ചു പൊട്ടുന്നു. തോൾപ്പലകകൾ വലിഞ്ഞു മുറുകി പുകയുന്നതുപോലെ. ഇങ്ങനെ നിർത്താതെ തുഴയാൻ തുടങ്ങിയിട്ട് നേരമെത്രയായി? കടലിനെ ഇളക്കി മറിക്കുകയാണ് വന്യമായ കാറ്റ്. തിരമാലകൾ ഒന്നിനു പുറകെ ഒന്നായി വള്ളത്തിൽ ആഞ്ഞടിക്കുകയാണ്. ചിതറിത്തെറിക്കുന്ന തണുത്ത കടൽവെള്ളത്തിൽ അവനാകെ നനഞ്ഞു കുതിർന്നു. ഭ്രാന്തമായ കാറ്റിൽ അവന്റെ മുടിയിഴകൾ അലങ്കോലപ്പെട്ടു. ഇതൊന്നും കൂട്ടാക്കാതെ അവൻ തുഴഞ്ഞു നീങ്ങുകയാണ്. മണിക്കൂറുകൾക്ക് മുമ്പാണ് പത്രോസും കൂട്ടുകാരും തീരം വിട്ടത്. അപ്പോൾ യേശു അവരോടൊപ്പം പോന്നില്ല. അവൻ അവിടെ തന്നെ തങ്ങി. അന്നേ ദിവസം യേശു ഏതാനും അപ്പവും മീനും കൊണ്ട് ആയിരങ്ങളുടെ വിശപ്പകറ്റുന്നത് അവർ കണ്ടു. ആ അത്ഭുതം കണ്ട് അന്തം വിട്ടുപോയ ജനം യേശുവിനെ പിടിച്ചു രാജാവാക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൻ അവരുടെ ഭരണകൂടത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിച്ചില്ല. അങ്ങനെയുള്ള രാഷ്ട്രീയ കാര്യങ്ങളിൽ ഉൾപ്പെടാനുള്ള ആഗ്രഹം വെച്ചു പുലർത്തരുതെന്ന് തന്റെ അനുഗാമികളെ പഠിപ്പിക്കാനും യേശു ഉറച്ചിരുന്നു. ജനക്കൂട്ടത്തിൽ നിന്ന് തന്റെ ശിഷ്യന്മാരെ വിളിച്ച് അവരോട് വള്ളത്തിൽ കയറി അക്കരയ്ക്ക് പോകാൻ അവൻ നിർബന്ധിച്ചു. അവൻ പ്രാർത്ഥിക്കാനായി ഒറ്റയ്ക്ക് മലയിലേക്ക് കയറിപ്പോവുകയും ചെയ്തു.
യോഹന്നാൻ 6:14 മുതൽ 17 വരെ ഇങ്ങനെ വായിക്കുന്നു: ആളുകൾ അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടപ്പോൾ, ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ ഇവനാകുന്നു നിശ്ചയം എന്നു പറയാൻ തുടങ്ങി. അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കാൻ പോകുന്നുവെന്നറിഞ്ഞിട്ട് യേശു തനിച്ച് വീണ്ടും മലയിലേക്ക് പിൻവാങ്ങി. സന്ധ്യയായപ്പോൾ അവന്റെ ശിഷ്യന്മാർ കടലിലേക്ക് പോയി. അവർ ഒരു വള്ളത്തിൽ കയറി കടലിലൂടെ കഫർന്നഹൂമിലേക്ക് യാത്രയായി. അപ്പോൾ ഇരുട്ടു വീണിരുന്നു. യേശു അവരുടെ അടുക്കൽ തിരിച്ചെത്തിയിരുന്നതുമില്ല.
പൗർണമിയായിരുന്നതുകൊണ്ട് നല്ല നിലാവുണ്ടായിരുന്നു. ശിഷ്യന്മാർ കരവിട്ടുപോരുമ്പോൾ ചന്ദ്രൻ തലയ്ക്ക് മുകളിലെത്തിയിരുന്നു. എന്നാലിപ്പോൾ അത് പടിഞ്ഞാറെ ചക്രവാളത്തിലേക്ക് മെല്ലെ മറയാൻ തുടങ്ങുകയാണ്. ഇത്രയും മണിക്കൂറുകൾ തുഴഞ്ഞിട്ടും അവർക്കേതാനും കിലോമീറ്റർ പിന്നിടാനേ കഴിഞ്ഞിട്ടുള്ളൂ. നിർത്താതെയുള്ള കാറ്റിന്റെ ഇരമ്പലും തിരമാലകളുടെ ഗർജനവും കൊണ്ട് എത്ര ഒച്ചയെടുത്താലും തമ്മിൽ പറയുന്നത് കേൾക്കാനാകുന്നില്ല. സംഭാഷണം ബുദ്ധിമുട്ടായതുകൊണ്ട് പത്രോസ് ഏകാന്തമായ ചിന്തകളിൽ മുഴുകിയിരിക്കാം. 4. ചോദ്യം: പത്രോസ് നമുക്ക് അനുകരിക്കാൻ ഒരു നല്ല മാതൃകയായിരിക്കുന്നത് എന്തുകൊണ്ട്? ചിന്തിക്കാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ട്! 2 വർഷങ്ങൾക്ക് മുമ്പാണ് പത്രോസ് നസറായനായ യേശുവിനെ ആദ്യമായി കണ്ടുമുട്ടുന്നത്. ആ 2 വർഷങ്ങളും സംഭവബഹുലമായിരുന്നു. ഇതിനോടകം വളരെയധികം കാര്യങ്ങൾ അവൻ പഠിച്ചു. ഇനിയുമേറെ പഠിക്കാനുമുണ്ട്. കാരണം ഇപ്പോഴും അവന്റെ മനസ്സിൽ ഭയവും സംശയവുമുണ്ട്. അതിനോട് പോരാടാൻ തന്നെയാണ് അവന്റെ തീരുമാനം. അതിനുള്ള മനസ്സൊരുക്കം കാണിച്ച പത്രോസ് നമുക്ക് ഒരു അനുകരണീയ മാതൃകയാണ്. അതെന്തുകൊണ്ടെന്ന് നമുക്ക് നോക്കാം. ഞങ്ങൾ മിശിഹായെ കണ്ടെത്തിയിരിക്കുന്നു. 5:6. ചോദ്യം: എങ്ങനെയുള്ള ജീവിതമായിരുന്നു പത്രോസിന്റേത്? യേശുവിനെ കണ്ടുമുട്ടിയ ദിവസം പത്രോസ് ഒരിക്കലും മറക്കുകയില്ല. അവന്റെ സഹോദരൻ അന്ത്രയാസാണ് അതിശയിപ്പിക്കുന്ന ഈ വാർത്ത ആദ്യം അവനോട് പറഞ്ഞത്. ഞങ്ങൾ മിശിഹായെ കണ്ടെത്തിയിരിക്കുന്നു. ആ വാർത്ത കേട്ടതോടെ പത്രോസിന്റെ ജീവിതത്തിന് ചില മാറ്റങ്ങൾ വരാൻ തുടങ്ങി. പിന്നെ ഒരു മടങ്ങിപ്പോക്കുണ്ടായില്ലെന്ന് തന്നെ പറയാം. യോഹന്നാൻ 1:41. പത്രോസ് കഫർണഹൂമിലാണ് താമസിച്ചിരുന്നത്. ഗലീലക്കടൽ എന്നറിയപ്പെടുന്ന ശുദ്ധജല തടാകത്തിന്റെ വടക്കേക്കരയിലുള്ള ഒരു പട്ടണമാണ് കഫർണഹൂം. മീൻ പിടിച്ചു വിൽക്കുന്ന ജോലിയായിരുന്നു പത്രോസിന്റേത്. അവനും അന്ത്രയാസും സെബദിപുത്രന്മാരായ യാക്കോബിന്റെയും യോഹന്നാന്റെയും കൂടെ കൂട്ടുകച്ചവടം നടത്തുകയായിരുന്നു. പത്രോസിന്റെ വീട്ടിൽ അവനും ഭാര്യയും ഭാര്യയുടെ അമ്മയും അവന്റെ സഹോദരനായ അന്ത്രയാസുമുണ്ടായിരുന്നു. അത്ര ചെറുതല്ലാത്ത ആ കുടുംബത്തെ പോറ്റാൻ മീൻപിടുത്തക്കാരനായ പത്രോസിന് കഠിനാധ്വാനം തന്നെ ചെയ്യേണ്ടി വന്നു. നല്ല മിടുക്കും സാമർഥ്യവും ആരോഗ്യവും വേണ്ട തൊഴിലായിരുന്നു അത്. നമുക്ക് ആ മീൻപിടുത്തക്കാരുടെ ജീവിതത്തിലേക്കൊന്ന് കണ്ണോടിക്കാം. വലിയ വലകളുമായി കടലിലേക്ക് വള്ളങ്ങളിൽ പോകുന്ന പുരുഷന്മാർ. രണ്ടു വള്ളങ്ങൾക്കിടയിലൂടെ അവർ വലയിറക്കുകയാണ്. പിന്നെ വലയിൽ കുടുങ്ങിയ എല്ലാത്തരം മത്സ്യങ്ങളെയും വലയോടെ വലിച്ച് വള്ളത്തിലിട്ട് കരയിലേക്ക് മടങ്ങും. രാത്രി മണിക്കൂറുകൾ നീണ്ട അധ്വാനത്തിന് ശേഷം കരയിലെത്തുന്ന അവരുടെ ജോലി തീരുന്നില്ല. ഇനി മീനെല്ലാം തരംതിരിക്കണം, വിൽക്കണം, വലകൾ വൃത്തിയാക്കണം, കേടുപോക്കണം. പകലാണ് ഇതെല്ലാം ചെയ്തു തീർക്കേണ്ടത്. ഏഴാം കണ്ണിക. ചോദ്യം: യേശുവിനെക്കുറിച്ച് പത്രോസ് കേട്ട വാർത്ത എന്ത്? അത് ആവേശജനകമായിരുന്നത് എന്തുകൊണ്ട്? ബൈബിൾ നമ്മോട് പറയുന്നത് അന്ത്രയാസ് യോഹന്നാൻ സ്നാപകന്റെ ഒരു ശിഷ്യനായിരുന്നെന്നാണ്. യോഹന്നാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളെക്കുറിച്ച് തന്റെ സഹോദരൻ വിവരിച്ചു പറയുന്നത് പത്രോസ് അതീവ താൽപര്യത്തോടെ കേൾക്കുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം യോഹന്നാൻ നസറായനായ യേശുവിനെ ചൂണ്ടി ഇങ്ങനെ പറയുന്നത് അന്ത്രയാസ് കേട്ടു: ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പോൾ തന്നെ അന്ത്രയാസ് യേശുവിനെ അനുഗമിക്കാൻ തുടങ്ങി. പിന്നെ പത്രോസിനെ തേടിച്ചെന്ന് ആവേശകരമായി ഈ വാർത്ത അറിയിച്ചു: മിശിഹ വന്നെത്തിയിരിക്കുന്നു. യോഹന്നാൻ 1:35-40. ഏതാണ്ട് 4000 വർഷം മുമ്പ് ഏദനിലെ മത്സരത്തെ തുടർന്ന് മനുഷ്യവർഗത്തിന് യഥാർത്ഥ പ്രത്യാശയുമായി ഒരാൾ വരുമെന്ന് യഹോവയാൻ ദൈവം വാഗ്ദാനം ചെയ്തിരുന്നു. മനുഷ്യവർഗത്തിന്റെ ആ രക്ഷകനെയാണ് അന്ത്രയാസ് കണ്ടുമുട്ടിയത്, മിശിഹായെ. വാർത്ത കേട്ടതും യേശുവിനെ കാണാനായി പത്രോസ് അപ്പോൾ തന്നെ പുറപ്പെട്ടു. 8. ചോദ്യം: യേശു പത്രോസിന് നൽകിയ പേരിന്റെ അർത്ഥമെന്തായിരുന്നു? ആ പേര് ഉചിതമാണോ എന്ന് ചിലർ സംശയിക്കുന്നത് എന്തുകൊണ്ട്? അന്നുവരെ പത്രോസ് ശിമോൻ അല്ലെങ്കിൽ ശിമയോൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ യേശു അവനെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു: നീ യോഹന്നാന്റെ മകനായ ശിമോനാകുന്നു, നീ കേഫ എന്നുവച്ചാൽ പത്രോസ് എന്ന് വിളിക്കപ്പെടും. 1:42. കേഫ എന്നാൽ കല്ല്, പാറ എന്നൊക്കെയാണ് അർത്ഥം. യേശുവിന്റെ വാക്കുകൾ ഒരു പ്രവചനമായിരുന്നെന്ന് പറയാം. പത്രോസ് ഒരു പാറ പോലെ ഒന്നിലും ഇളകാത്തവനും ഉറച്ചവനുമായിത്തീരുമെന്ന് യേശു മുൻകൂട്ടി കണ്ടു. അതായത്, അവൻ ക്രിസ്തുവിന്റെ അനുഗാമികൾക്ക് ആശ്രയയോഗ്യനായ ഒരാളായിരിക്കും. പത്രോസിന് സ്വയം അങ്ങനെ തോന്നിയോ? സംശയമാണ്. സുവിശേഷ വിവരണങ്ങളുടെ ഇന്നത്തെ ചില വായനക്കാർക്ക് പോലും പത്രോസ് പാറ പോലുള്ളവനാണെന്ന് തോന്നുന്നില്ല. ചിലർ പറയുന്നത് ബൈബിൾ രേഖയിൽ കാണുന്ന അവന്റെ സ്വഭാവം സ്ഥിരതയില്ലാത്തതും ഉറപ്പില്ലാത്തതും എപ്പോഴും മാറുന്നതുമാണെന്നാണ്. 9. ഏ ചോദ്യം: യഹോവയും അവന്റെ പുത്രനും നമ്മളിൽ നോക്കുന്നത് എന്താണ്, എന്തുകൊണ്ട്? ബി ചോദ്യം: അവരുടെ വീക്ഷണം ആശ്രയയോഗ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പത്രോസിന് കുറവുകളുണ്ടായിരുന്നു, അതിൽ സംശയമൊന്നുമില്ല. യേശുവിന് അതെല്ലാം അറിയാമായിരുന്നു താനും. പക്ഷേ യേശു തന്റെ പിതാവായ യഹോവയെപ്പോലെ ആളുകളിലുള്ള നന്മയാണ് നോക്കുന്നത്. താൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യാൻ തക്ക കഴിവും പ്രാപ്തിയും മനസ്സൊരുക്കവും പത്രോസിനുണ്ടെന്ന് യേശു കണ്ടു. ആ നല്ല ഗുണങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ടുവരാൻ പത്രോസിനെ സഹായിക്കാനാണ് യേശു നോക്കിയത്. യഹോവയും അവന്റെ പുത്രനും നമ്മിലെയും നന്മയാണ് നോക്കുന്നത്. അവർക്ക് കാണാൻ മാത്രം നന്മ നമ്മിലുണ്ടോ എന്ന് നമ്മളിൽ പലർക്കും സംശയം തോന്നിയേക്കാം. പക്ഷെ ഒന്നും സംശയിക്കേണ്ട, നമ്മളിൽ നന്മയുണ്ടെന്ന് അവർ പറയുന്നെങ്കിൽ വിശ്വസിക്കുക. എന്നിട്ട് നമ്മെ രൂപപ്പെടുത്താനും പരിശീലിപ്പിക്കാനും അവരെ അനുവദിക്കുക. പത്രോസ് അങ്ങനെയായിരുന്നു.
ഒന്ന് യോഹന്നാൻ 3:19-20 ഇങ്ങനെ വായിക്കുന്നു: നാം സത്യത്തിന്റെ മക്കളെന്ന് ഇതിനാൽ നാം അറിയുന്നു. നമ്മുടെ ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തുന്നെങ്കിലോ? ദൈവം നമ്മുടെ ഹൃദയങ്ങളെക്കാൾ വലിയവനും സകലവും അറിയുന്നവനുമാകയാൽ ദൈവമുമ്പാകെ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഉറപ്പിക്കാം.
ഭയപ്പെടേണ്ട. 10 ചോദ്യം: സാധ്യതയനുസരിച്ച് പത്രോസ് യേശു ചെയ്ത ഏതെല്ലാം കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്, എന്നിട്ടും അവൻ എന്തു ചെയ്തു? വൈകാതെ തന്നെ യേശു ആരംഭിച്ച പ്രസംഗ പര്യടനത്തിൽ പത്രോസും അവനെ അനുഗമിച്ചതായി തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ കാനായിലെ കല്യാണ വിരുന്നിൽ യേശു വെള്ളം വീഞ്ഞാക്കിക്കൊണ്ട് ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുന്നത് അവൻ കണ്ടിട്ടുണ്ടാകണം. പോരാത്തതിന്, വിസ്മയിപ്പിക്കുന്നതും മനസ്സിൽ പ്രത്യാശ നിറയ്ക്കുന്നതുമായ ദൈവരാജ്യത്തെക്കുറിച്ച് യേശു പ്രസംഗിക്കുന്നത് അവൻ കേട്ടു. ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും അവൻ യേശുവിന്റെ കൂടെ പോകാതെ തന്റെ മത്സ്യവ്യാപാരത്തിലേക്ക് തിരിച്ചുപോയി. കുറച്ചു മാസങ്ങൾക്ക് ശേഷം പത്രോസ് യേശുവിനെ വീണ്ടും കണ്ടുമുട്ടി. ഈ സമയത്ത് യേശു അവനെ തന്നോടൊപ്പം വരാനും മുഴുസമയ പ്രസംഗവേല ഏറ്റെടുക്കാനും ക്ഷണിച്ചു. 11:12 ഖണ്ഡികകൾ. ഏ ചോദ്യം: തലേ രാത്രിയിൽ പത്രോസിനുണ്ടായ അനുഭവം എന്തായിരുന്നു? ബി ചോദ്യം: യേശുവിന്റെ പ്രസംഗം കേട്ടിരുന്ന പത്രോസിന്റെ മനസ്സിലേക്ക് എന്തെല്ലാം ചിന്തകൾ വന്നു കാണും? ഒരു രാത്രി പത്രോസും കൂട്ടുകാരും മീൻപിടുത്തത്തിലേർപ്പെട്ടിരിക്കുകയായിരുന്നു. വെളുപ്പാൻകാലമായിട്ടും അവർക്ക് ഒന്നും കിട്ടിയില്ല. പലവട്ടം അവർ വലയിറക്കി, പക്ഷേ ഫലമുണ്ടായില്ല. പത്രോസ് പഠിച്ച പണി 18 നോക്കി. മീൻ കാണാനിടയുള്ള പല താവളങ്ങളിലും മാറി മാറി വലയിറക്കി. കറുത്തിരുണ്ട കടൽവെള്ളത്തിലൂടെ ചുഴിഞ്ഞുനോക്കി മീൻകൂട്ടങ്ങൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനും അവയെ ഓടിച്ചു വലയ്ക്കകത്ത് കയറ്റാനും കഴിഞ്ഞിരുന്നെങ്കിൽ പത്രോസ് ആശിച്ചുപോയി കാണും. ഇത്തരം അവസരങ്ങളിൽ എല്ലാ മീൻപിടുത്തക്കാരും ഇങ്ങനെയൊക്കെ ആശിച്ചു പോകാറുണ്ട്. ഒരിക്കലും നടക്കാനിടയില്ലാത്ത ഈ കാര്യങ്ങളെക്കുറിച്ച് അവൻ ഓർത്തുപോയെങ്കിൽ അവന്റെ നിരാശ പിന്നെയും കൂടി കാണും. പത്രോസ് ഒരു വിനോദത്തിന് മീൻപിടിക്കാൻ ഇറങ്ങിയതല്ല. ഇതവന്റെ ഉപജീവനമാണ്. അവനെ ആശ്രയിച്ച് ഒരു കുടുംബം കാത്തിരിപ്പുണ്ട്. ഒടുവിൽ പത്രോസ് വെറും കയ്യോടെ തീരത്തേക്ക് മടങ്ങി. മീൻ കിട്ടിയാലും ഇല്ലെങ്കിലും വല വൃത്തിയാക്കാതെ പറ്റില്ലല്ലോ. അങ്ങനെ അവൻ വല വൃത്തിയാക്കുന്നതിൽ മുഴുകിയിരിക്കുമ്പോഴാണ് യേശു വരുന്നത്. യേശു ഒറ്റയ്ക്കല്ല, ഒരാൾക്കൂട്ടവുമുണ്ട് കൂടെ. അവന്റെ ഓരോ വാക്കിനും കാതോർത്ത് അവന്റെ കൂടെ പോന്നതാണ് അവരെല്ലാം. യേശുവിനെ പൊതിഞ്ഞ് ആളുകൾ നിന്നിരുന്നതിനാൽ അവൻ പത്രോസിന്റെ വള്ളത്തിൽ കയറിയിട്ട് വള്ളം കരയിൽ നിന്ന് അല്പം നീക്കാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് വള്ളത്തിലിരുന്ന് യേശു ആളുകളെ പഠിപ്പിച്ചു തുടങ്ങി. ജലപ്പരപ്പിലൂടെ ഒഴുകിവരുന്ന യേശുവിന്റെ ശബ്ദം ആളുകൾക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു. കരയിലെ ആൾക്കൂട്ടത്തിനൊപ്പം പത്രോസും ഓരോ വാക്കും കാതുകൂർപ്പിച്ച് കേട്ടു. യേശുവിന്റെ പ്രസംഗത്തിന്റെ കേന്ദ്രവിഷയമായ ദൈവരാജ്യത്തെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കാൻ പത്രോസിന് ഒട്ടും മടുപ്പ് തോന്നിയില്ല. പ്രത്യാശ നിറയുന്ന ഈ സന്ദേശം നാട് മുഴുവൻ ഘോഷിക്കാൻ ക്രിസ്തുവിനെ സഹായിക്കാനായാൽ അതെത്ര വലിയ പദവിയായിരിക്കുമെന്ന് പത്രോസ് ചിന്തിച്ചു കാണും. പക്ഷേ അത് തന്നെക്കൊണ്ടാകുമോ? കുടുംബം പോറ്റേണ്ടേ? തലേദിവസത്തെ പാഴ്വേല അവന്റെ മനസ്സിലേക്ക് വന്നു കാണും. മീൻപിടുത്തം തന്നെ എടുപ്പതു പണിയുണ്ട്. അതിന്റെ കൂടെ ഇത് നടക്കുമോ? 13:14 ഖണ്ഡികകൾ. ചോദ്യം: പത്രോസിനുവേണ്ടി യേശു ഏതത്ഭുതം ചെയ്തു? അവന്റെ പ്രതികരണം എന്തായിരുന്നു? പ്രസംഗം പൂർത്തിയാക്കിയിട്ട് യേശു പത്രോസിനോട് പറഞ്ഞു: ആഴമുള്ളിടത്തേക്ക് നീക്കി വലയിറക്കുക. പത്രോസിന്റെ മനസ്സിൽ സംശയം നിറഞ്ഞു. അവൻ പറഞ്ഞു: ഗുരോ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതുകൊണ്ട് ഞാൻ വലയിറക്കാം. പത്രോസ് വല കഴുകിക്കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. വീണ്ടും അത് കടലിലിറക്കാൻ അവനൊട്ടും മനസ്സുണ്ടായിരുന്നില്ല. അതും ഒരു മീൻ പോലും ഇരതേടി ഇറങ്ങുകയില്ലാത്ത ആ നേരത്ത്. പക്ഷേ അവനനുസരിച്ചു. സഹായത്തിന് മറ്റൊരു വള്ളത്തിൽ പിന്നാലെ വരാൻ അവൻ കൂട്ടുകാരെയും വിളിച്ചിട്ടുണ്ടാകും. ലൂക്കോസ് 5:4-5. അവൻ പോയി വലയിറക്കി. സമയമായപ്പോൾ പത്രോസ് വല വലിച്ചു തുടങ്ങി. പൊങ്ങുന്നില്ല. എന്താണിത്ര ഭാരം? സർവശക്തിയുമെടുത്ത് പത്രോസ് വല വലിച്ചു പൊക്കുകയാണ്. വല പൊങ്ങി വരുന്ന വഴിക്ക് അവൻ ആ കാഴ്ച കണ്ട് സ്തബ്ധനായി. വല നിറയെ പിടയ്ക്കുന്ന മീൻകൂട്ടം. അതിന്റെ ഭാരത്താൽ വല കീറുമെന്നായി. പരിഭ്രാന്തനായി പത്രോസ് മറ്റേ വള്ളത്തിലെ കൂട്ടുകാരെ സഹായത്തിന് വിളിച്ചു. അവർ പാഞ്ഞെത്തി. മീനെല്ലാം ഒറ്റ വള്ളത്തിൽ കൊള്ളുകയില്ലെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവർ മറ്റേ വള്ളത്തിൽ നിറച്ചു. മീനിന്റെ ഭാരം കൊണ്ട് രണ്ടു വള്ളങ്ങളും മുങ്ങാറായി. ആശ്ചര്യം കൊണ്ട് അവന്റെ കണ്ണ് തള്ളിപ്പോയി. ക്രിസ്തുവിന്റെ ശക്തി പ്രവർത്തിക്കുന്നത് അവൻ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ അത്ഭുതം അവനെ നേരിട്ട് ബാധിക്കുന്നതാണ്. അവനുവേണ്ടിയാണ്, അവന്റെ കുടുംബത്തിനു വേണ്ടിയാണ് യേശു ഇത് ചെയ്തിരിക്കുന്നത്. ഈ വള്ളത്തിലിരിക്കുന്നത് ആരാണ്? അവന്റെ വാക്കിന് ഇതാ മീനുകൾ കൂട്ടത്തോടെ വലയ്ക്കുള്ളിൽ വന്നു കയറിയിരിക്കുന്നു. ഹോ, പത്രോസിന്റെ സിരകളിലൂടെ ഭയം പാഞ്ഞു കയറി. യേശുവിന്റെ കാൽക്കൽ വീണ് അവൻ പറഞ്ഞുപോയി, കർത്താവേ, എന്നെ വിട്ടു പോകണമേ, ഞാനൊരു പാപിയായ മനുഷ്യനാണ്. ദൈവശക്തി ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ അധികാരമുള്ള ഈ മനുഷ്യന്റെ കൂടെ നടക്കാനുള്ള യോഗ്യത തനിക്കുണ്ടോ? ഇതായിരിക്കാം പത്രോസിന്റെ മനസ്സിലുണ്ടായിരുന്നത്.
ലൂക്കോസ് 5:6-9 ഇങ്ങനെ വായിക്കുന്നു. അവർ അങ്ങനെ ചെയ്തപ്പോൾ വലിയൊരു മീൻകൂട്ടം വലയിൽപ്പെട്ടു. വല കീറാൻ തുടങ്ങി. അതുകൊണ്ട് അവർ മറ്റേ വള്ളത്തിലുള്ള കൂട്ടാളികളോട് വന്ന് സഹായിക്കാൻ ആംഗ്യം കാണിച്ചു. അവർ ചെന്ന് രണ്ടു വള്ളവും നിറച്ചു. അവ മുങ്ങാറായി. ഇത് കണ്ടിട്ട് ശിമോൻ പത്രോസ് യേശുവിന്റെ കാൽക്കൽ വീണ് അവനോട്, കർത്താവേ, എന്നെ വിട്ടു പോകേണമേ, ഞാനൊരു പാപിയായ മനുഷ്യനാണ് എന്നു പറഞ്ഞു. തങ്ങൾ പിടിച്ച മീനിന്റെ പെരുപ്പം കണ്ടിട്ട് അവനും കൂടെയുണ്ടായിരുന്ന എല്ലാവരും സംഭ്രമിച്ചുപോയിരുന്നു.
15 ചോദ്യം: പത്രോസിന്റെ സംശയങ്ങളും ആശങ്കകളും ഭയവും അടിസ്ഥാനമില്ലാത്തതാണെന്ന് യേശു അവന് പഠിപ്പിച്ചുകൊടുത്തത് എങ്ങനെ? യേശു അലിവോടെ അവനോട് ഇങ്ങനെ പറഞ്ഞു: ഭയപ്പെടേണ്ട, ഇനി മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും. ലൂക്കോസ് 5:10-11. കുടുംബത്തിന്റെ ഉപജീവനവും മറ്റുമോർത്ത് സംശയിക്കാനോ ഭയപ്പെടാനോ ഉള്ള സമയമല്ല ഇത്. അത്തരം ആശങ്കകൾക്കും സംശയങ്ങൾക്കും ഇനിയൊരു സ്ഥാനവുമില്ല. സ്വന്തം പിഴവുകളും കുറവുകളും ഓർത്തുള്ള ഭയവും ഇനി വേണ്ട. യേശുവിന് ഒരു വലിയ വേല ചെയ്യാനുണ്ട്. ചരിത്രം മാറ്റിയെഴുതുന്ന ഒരു നിയോഗം. ധാരാളം ക്ഷമിക്കുന്ന ഒരു ദൈവമാണല്ലോ പത്രോസിന്റെ ദൈവം. യെശയ്യാ 55:7. ആ ദൈവം പത്രോസിനു വേണ്ടി കരുതിക്കൊള്ളും. അവന്റെ കുടുംബത്തിനു വേണ്ടി കരുതിക്കൊള്ളും. അവനെ പ്രസംഗവേലയിൽ സജ്ജനാക്കും. 16 ചോദ്യം: പത്രോസും യാക്കോബും യോഹന്നാനും യേശുവിന്റെ ക്ഷണത്തോട് പ്രതികരിച്ചത് എങ്ങനെ? അവരുടേത് ജീവിതത്തിലെ ഏറ്റവും നല്ല തീരുമാനമായിരുന്നത് എന്തുകൊണ്ട്? പത്രോസ് അപ്പോൾ തന്നെ യേശുവിനെ അനുസരിച്ചു. യാക്കോബും യോഹന്നാനും അങ്ങനെ തന്നെ ചെയ്തു. അവർ വള്ളങ്ങൾ കരയ്ക്കടുപ്പിച്ചിട്ട് സകലവും ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. ലൂക്കോസ് 5:11. അങ്ങനെ പത്രോസ് യേശുവിലും അവനെ അയച്ചവനിലും തനിക്ക് വിശ്വാസമുണ്ടെന്ന് തെളിയിച്ചു. ജീവിതത്തിൽ അവനെടുത്ത ഏറ്റവും നല്ല തീരുമാനം. ഭയവും സംശയവും മറികടന്ന് ദൈവസേവനത്തിനായി ഇറങ്ങിത്തിരിക്കുന്ന ഇന്നത്തെ ക്രിസ്ത്യാനികളും പത്രോസിനെപ്പോലെ തങ്ങൾക്ക് വിശ്വാസമുണ്ടെന്ന് കാണിക്കുകയാണ്. അവർ യഹോവയിൽ അർപ്പിക്കുന്ന ആ വിശ്വാസം ഒരിക്കലും അസ്ഥാനത്താകുകയില്ല. നീ എന്തിനു സംശയിച്ചു? 17 ചോദ്യം: യേശുവിനെ കണ്ടുമുട്ടിയതുമുതലുള്ള ഈ രണ്ടു വർഷക്കാലത്തെ എന്തെല്ലാം ഓർമ്മകൾ പത്രോസിന് അയവിറക്കാനുണ്ടായിരുന്നു? പത്രോസ് യേശുവിനെ കണ്ടുമുട്ടിയിട്ട് രണ്ടു വർഷമായി കാണും. ഒരു രാത്രി പ്രക്ഷുബ്ധമായ ഗലീലക്കടലിലൂടെ വള്ളം തുഴഞ്ഞു പോകുകയാണ് പത്രോസ്. ഈ രംഗമാണ് അദ്ധ്യായത്തിന്റെ തുടക്കത്തിൽ കണ്ടത്. വള്ളം തുഴഞ്ഞു പോകുമ്പോൾ അവന്റെ മനസ്സിലൂടെ എന്തെല്ലാം ഓർമ്മകൾ കടന്നുപോയെന്ന് നമുക്കറിയില്ല. ഓർമ്മിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. തന്റെ അമ്മായിയമ്മയെ യേശു സുഖപ്പെടുത്തിയത്, മലയിൽ വെച്ച് യേശു നടത്തിയ ഗംഭീരമായ പ്രസംഗം, പഠിപ്പിക്കലിലൂടെയും അത്ഭുത പ്രവൃത്തികളിലൂടെയും താൻ യഹോവ തിരഞ്ഞെടുത്തവനും മിശിഹായുമാണെന്ന് അവൻ പലതവണ തെളിയിച്ചു കാണിച്ചത്, അങ്ങനെയെല്ലാം. ഇപ്പോൾ മാസങ്ങൾ കടന്നുപോയിരിക്കുന്നു. ഭയത്തിനും സംശയത്തിനും പെട്ടെന്ന് വഴിപ്പെട്ടുപോകുന്ന പ്രവണത കുറച്ചൊക്കെ നിയന്ത്രിക്കാൻ അവൻ പഠിച്ചു. യേശു അവനെ 12 അപ്പോസ്തലന്മാരിൽ ഒരാളായി തിരഞ്ഞെടുക്കുക പോലും ചെയ്തു. എന്നിട്ടും ഇപ്പോഴും ഭയവും സംശയവും മുഴുവനായി അവനെ വിട്ടൊഴിഞ്ഞിട്ടില്ല. അതവന് മനസ്സിലാകുന്ന ഒരു സംഭവം നടക്കാൻ പോകുകയായിരുന്നു. 18-19 ഖണ്ഡികകൾ. ഏ ചോദ്യം: ഗലീലക്കടലിൽ വെച്ച് പത്രോസ് കണ്ട കാഴ്ച വിവരിക്കുക. ബി ചോദ്യം: യേശു പത്രോസിന്റെ അപേക്ഷ അനുവദിച്ചു കൊടുത്തത് എങ്ങനെ? രാത്രിയുടെ 4 യാമമാണെന്ന് തോന്നുന്നു. 3 മണിക്കും സൂര്യോദയത്തിനും ഇടയ്ക്കുള്ള ഒരു സമയം. പത്രോസ് പെട്ടെന്ന് തുഴച്ചിൽ നിർത്തി. അവൻ ഞെട്ടി നിവർന്നിരുന്നു. അവിടെ തിരകൾക്ക് മീതെ എന്തോ അനങ്ങുന്നതുപോലെ, തിരയടിച്ചുണ്ടാകുന്ന പാൽപ്പതയിൽ നിലാവിളിച്ചം തട്ടി തിളങ്ങുന്നതാണോ? ഹേയ്, അല്ല, അത് കുത്തനെ നിൽക്കുകയാണ്. ആകൃതി മാറുന്നില്ല. അതൊരു മനുഷ്യനാണോ? അതെ, ഒരു മനുഷ്യൻ കടലിന്റെ മീതെ കൂടി നടക്കുകയാണ്. ആ രൂപം അടുത്തടുത്തു വരുന്നു. അവരുടെ നേരെയാണിപ്പോൾ വരുന്നത്. പേടിച്ചരണ്ട ശിഷ്യന്മാർ അതേതോ ഭൂതമാണെന്ന് വിചാരിച്ച് നിലവിളിച്ചു. അപ്പോൾ ആ രൂപം അവരോട് പറഞ്ഞു: ധൈര്യമായിരിക്കുവിൻ, ഇത് ഞാനാണ്, ഭയപ്പെടേണ്ട. അത് യേശുവായിരുന്നു. മത്തായി 14:25-28 വരെ. ഉടനെ പത്രോസ് പറഞ്ഞു: കർത്താവേ, അത് നീയാണെങ്കിൽ വെള്ളത്തിന്മീതെ നടന്ന് നിന്റെ അടുക്കൽ വരാൻ എന്നോട് കൽപ്പിക്കണമേ. അവന്റെ ഈ ആദ്യ പ്രതികരണം നല്ല ധൈര്യത്തോടെയായിരുന്നു. അത്യപൂർവമായ ഈ സംഭവം പത്രോസിനെ ആവേശം കൊള്ളിച്ചു. തന്റെ വിശ്വാസം ഒന്നുകൂടി ബലപ്പെടുത്താൻ അവൻ ഉറച്ചു. അതുകൊണ്ട് യേശുവിന്റെ ആ അത്ഭുതശക്തി ഒന്നനുഭവിച്ചറിഞ്ഞ് അതിലൊന്ന് പങ്കുകൊള്ളാൻ അവൻ ആഗ്രഹിച്ചു. പത്രോസിന്റെ അപേക്ഷ കേട്ടപ്പോൾ യേശു അവനെ തന്റെ അടുത്തേക്ക് വിളിച്ചു. ഉടനെ പത്രോസ് വള്ളത്തിന്റെ വക്കത്ത് ചവിട്ടി തിരയിളകുന്ന ജലപ്പരപ്പിലേക്ക് കാലെടുത്തു വെച്ചു. ഉറപ്പുള്ള തറയിലേക്ക് ചവിട്ടുന്നതുപോലെ അവന് തോന്നി. പിന്നെ അവൻ ആ ജലപ്പരപ്പിൽ ഉറച്ചുനിന്നു. എന്നിട്ട് കാലടികൾ വെച്ച് നടന്നു നീങ്ങി. പത്രോസിന്റെ ആ അനുഭൂതിയൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. താൻ കടലിൽ മീതെ നടക്കുകയാണ്. അത്ഭുതം കൊണ്ട് അവൻ മതിമറന്നു. എന്നാൽ അതാ, പെട്ടെന്ന് അവന്റെ ഭാവം മാറി. എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം.
മത്തായി 14:29 ഇങ്ങനെ വായിക്കുന്നു: വരുക എന്നവൻ പറഞ്ഞു. അപ്പോൾ പത്രോസ് വള്ളത്തിൽ നിന്നിറങ്ങി വെള്ളത്തിൻ മീതെ കൂടെ യേശുവിന്റെ അടുത്തേക്ക് നടന്നു.
20 ഖണ്ഡിക. ഏ ചോദ്യം: പത്രോസിന് ശ്രദ്ധ പതറിയത് എങ്ങനെ? എന്നിട്ട് എന്തു സംഭവിച്ചു? ബി ചോദ്യം: ഈ സംഭവത്തിൽ നിന്ന് യേശു പത്രോസിനെ എന്തു പാഠമാണ് പഠിപ്പിച്ചത്? പത്രോസ് യേശുവിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ പാടില്ലായിരുന്നു. കാറ്റമ്മാനമാടുന്ന കടൽത്തിരകൾക്ക് മീതെ നടന്നു നീങ്ങാൻ പത്രോസിന് ശക്തി പകരുന്നത് ആരാണ്? യഹോവയുടെ ശക്തിയാൽ യേശുവാണ് അത് ചെയ്യുന്നത്. പത്രോസിന് തന്നിലുള്ള വിശ്വാസം കണ്ടിട്ടാണ് അവനോട് തന്റെ അടുത്തേക്ക് വരാൻ യേശു പറഞ്ഞത്. പക്ഷേ പെട്ടെന്ന് പത്രോസിന് ശ്രദ്ധ പതറി. ശക്തമായ കാറ്റ് കണ്ട് അവൻ ഭയന്നു എന്ന് നമ്മൾ വായിക്കുന്നു. വലിയ കാറ്റടിക്കുന്നതും തിരകൾ വള്ളത്തിൽ ആഞ്ഞടിക്കുന്നതും നുരയും പതയും കാറ്റിൽ ചിതറുന്നതും അവൻ നോക്കിപ്പോയി. അവൻ പരിഭ്രാന്തനായി. ആ നിലയില്ലാ കടലിൽ താണുതാണു പോകുന്നതും മുങ്ങിച്ചാകുന്നതും അവൻ സങ്കൽപ്പിച്ചു കാണും. അവന്റെ വിശ്വാസവും മുങ്ങിത്താഴാൻ തുടങ്ങി. സ്ഥിരതയും ഉറപ്പുമുള്ളവനാകുമെന്ന് മനസ്സിൽ കണ്ട് പാറ എന്ന് യേശു വിളിച്ചവൻ ഇതാ വെള്ളത്തിലിട്ട കല്ലുപോലെ പൊടുന്നനെ മുങ്ങിത്താഴുന്നു. അവന്റെ വിശ്വാസം ആടി ഉലഞ്ഞതാണ് കാരണം. പത്രോസിന് നന്നായി നീന്തലറിയാമായിരുന്നു. പക്ഷേ അവൻ അതിന് മുതിരുന്നില്ല. അവൻ ഉച്ചത്തിൽ യേശുവിനോട് നിലവിളിച്ചു: കർത്താവേ, എന്നെ രക്ഷിക്കണമേ. യേശു അവനെ കൈക്ക് പിടിച്ച് പൊക്കിയെടുത്തു. എന്നിട്ടവിടെ ആ ഓളപ്പരപ്പിൽ നിന്നുകൊണ്ടുതന്നെ യേശു അവന് ഒരു സുപ്രധാന പാഠം പഠിപ്പിച്ചു കൊടുത്തു. അല്പവിശ്വാസിയെ, നീ എന്തിനു സംശയിച്ചു? മത്തായി 14:30-31. 21 ഖണ്ഡിക. ചോദ്യം: സംശയിക്കുന്ന പ്രകൃതം അപകടം ചെയ്യുന്നത് എന്തുകൊണ്ട്? അതിനെതിരെ നമുക്കെങ്ങനെ പോരാടാം? നീ എന്തിനു സംശയിച്ചു എന്ന യേശുവിന്റെ ചോദ്യം ഇവിടെ പ്രസക്തമായിരുന്നു. സംശയമെന്ന വികാരത്തിന് സംഹാരശക്തിയുണ്ടെന്ന് പറയാം. നാം അതിനു വഴങ്ങിപ്പോയാൽ അത് നമ്മുടെ വിശ്വാസം തിന്നുകളയും, ആത്മീയമായി നമ്മളെ മുക്കിക്കളയും. അതുകൊണ്ട് സംശയത്തിനെതിരെ സർവശക്തിയും എടുത്തു തുഴയണം. എങ്ങനെയാണ് അതിന് കഴിയുക? ലക്ഷ്യത്തിൽ നിന്ന് കണ്ണു പറിക്കാതിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട്, ഉത്സാഹം ചോർത്തിക്കളയുന്ന കാര്യങ്ങളുണ്ട്, നമ്മുടെ ശ്രദ്ധ പതറിക്കുന്ന കാര്യങ്ങളുണ്ട്. അവയിൽ തന്നെ മനസ്സ് പതിപ്പിച്ചാൽ അത് നമ്മുടെ സംശയങ്ങൾക്ക് വളം വെക്കുകയുള്ളൂ. അങ്ങനെ യഹോവയിൽ നിന്നും അവന്റെ പുത്രനിൽ നിന്നും നമ്മൾ അകന്നുപോകും. പിന്നെയോ, യഹോവയും അവന്റെ പുത്രനും തങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്യാൻ പോകുന്നതുമായ കാര്യങ്ങളിൽ മനസ്സു പതിപ്പിക്കുക. നമ്മുടെ വിശ്വാസം തുരുമ്പിക്കാനിടയാക്കുന്ന സംശയങ്ങളെ ദൂരെ അകറ്റാൻ അങ്ങനെ നമുക്ക് കഴിയും. 22 ഖണ്ഡിക. ചോദ്യം: പത്രോസിന്റെ വിശ്വാസം അനുകരണീയമായിരിക്കുന്നത് എന്തുകൊണ്ട്? യേശു പത്രോസിനെയും കൂട്ടി ജലപ്പരപ്പിലൂടെ വള്ളത്തിനരികിലേക്ക് നടന്ന് അതിൽ കയറി. പെട്ടെന്ന് കാറ്റ് ശമിച്ചു. ഗലീലക്കടൽ കനത്ത ശാന്തതയിലമർന്നു. അപ്പോൾ പത്രോസും മറ്റു ശിഷ്യന്മാരും ആശ്ചര്യഭരിതരായി യേശുവിനോട് ഇങ്ങനെ പറഞ്ഞു: നീ സത്യമായും ദൈവപുത്രനാകുന്നു. മത്തായി 14:33. അപ്പോഴേക്കും പ്രഭാതമാകാറായി. തടാകത്തിന് മീതെ വെളിച്ചം പരന്നു തുടങ്ങി. പത്രോസിന്റെ ഹൃദയം നന്ദിയാൽ നിറഞ്ഞു. ഭയത്തെയും സംശയത്തെയും പടികടത്താൻ അവനു കഴിഞ്ഞു. എന്നുവരികിലും യേശു മുൻകൂട്ടി കണ്ട പാറ പോലുള്ള ഒരു ക്രിസ്ത്യാനിയാകാൻ അവനു പിന്നെയും കാതങ്ങൾ സഞ്ചരിക്കേണ്ടിയിരുന്നു. പക്ഷേ അവൻ ഒന്നു തീരുമാനിച്ചുറച്ചിരുന്നു: ശ്രമിച്ചുകൊണ്ടിരിക്കുക, വളർന്നുകൊണ്ടിരിക്കുക. സ്വന്തം ബലഹീനതകൾക്കെതിരെ പോരാടാൻ നിങ്ങൾ ഇതുപോലൊരു തീരുമാനമെടുത്തിട്ടുണ്ടോ? എങ്കിൽ പത്രോസിന്റെ വിശ്വാസം അനുകരിക്കുക. ചിന്തിക്കാൻ: യേശുവിനെ അനുഗമിക്കണോ വേണ്ടയോ എന്ന സംശയം പത്രോസ് മറികടന്നത് എങ്ങനെ? പത്രോസിനുള്ള നല്ല ഗുണങ്ങളാണ് താൻ കാണുന്നതെന്ന് യേശു തെളിയിച്ചത് എങ്ങനെ? സംശയത്തിന് വഴിപ്പെട്ടാലുള്ള അപകടത്തെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് പത്രോസ് ഗലീലക്കടലിൽ വെച്ച് മനസ്സിലാക്കിയത്? ഏതെല്ലാം വിധങ്ങളിൽ പത്രോസിന്റെ വിശ്വാസം അനുകരിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്?